ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്തമേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ഐസിയുവിലാണ്. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി എംപി അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംപി വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം 100 ആണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് യുപിഐ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചുകിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
മത്സരത്തിന്റെ 79th വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമേറുന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 കൽപ്പിച്ച് ഇരമ്പി ആർസറോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ 1 തിരിച്ചടിച്ചു. 4 ശേഷം 83rd കിഡിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൌജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.